بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. إن لنا مل كتاب التوحيد برندتك رسول الله مقدمة. അതിനെക്കുറിച്ചുള്ള ആമുഖമാണ് ഇന്നലെ നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രവുമാണ് ഇന്നലെ നമ്മൾ പഠിച്ച് വന്നത്. ഇന്ന് കിതാബു തൗഹീദ് എന്ന വിഷയത്തിലേക്ക്, ആ പുസ്തകത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പേര് നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായതുപോലെ തന്നെ കിതാബു അത്തൗഹീദ് എന്നാണ്. ചില നുസ്ഖകളിൽ, ചില പ്രിന്റുകളിൽ കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ് എന്ന് വന്നിട്ടുണ്ട്. കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖുല്ലാഹി അലൽ അബീദ്, അടിമകൾക്കു മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവകാശപ്പെട്ട തൗഹീദിനെ കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം എന്നായിരിക്കും അപ്പോൾ അതിന്റെ അർത്ഥം. കിതാബു തൗഹീദ് എന്ന പുസ്തകത്തിന്റെ ഈ തലക്കെട്ടിൽ രണ്ട് പദങ്ങളാണ് അടിസ്ഥാനപരമായി ഉള്ളത്. ഒന്ന് കിതാബ് എന്ന പദമാണ്, രണ്ട് അത്തൗഹീദ് എന്ന പദമാണ്. കിതാബ് എന്ന പദത്തിന് അറബി ഭാഷയിലുള്ള അർത്ഥം എന്താണ്? അതാണ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അൽ കിതാബു മസ്ദറു കതബ. കതബ എന്ന ഫിഅലിന്റെ മസ്ദറായ രൂപമാണ് കിതാബ് എന്നത്. മസ്ദർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പരിചയമുണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ പറയാം, ഷരീബ, കുടിച്ചു. ഷരീബ എന്നതിന്റെ മസ്ദർ ഷുർബ് എന്നാണ്, കുടിക്കൽ. ആ പ്രവൃത്തിക്ക് പറയുന്ന പേരാണ്, അതാണ് മസ്ദർ എന്ന് പറയുന്നത്. എഴുതി എന്നതിന്റെ മസ്ദറാണ് കിതാബ് എന്ന പദം. കതബ എന്നതിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. വൽകത്ബു ഫിൽ ലുഗത്തി മഅനാഹു അൽ ജംഉ. വൽകത്ബു ഫിൽ ലുഗത്തി മഅനാഹു അൽ ജംഉ. കത്ബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം അൽ ജംഉ, ഒരുമിച്ചു ചേർക്കൽ എന്നാണ്. ഒരുമിച്ചു കൂട്ടുക എന്നാണ് കത്ബ് എന്ന് പറഞ്ഞാൽ അതിന് അറബിയിൽ അതിന്റെ അർത്ഥം അതാണ്. വസുമ്മിയൽ കിതാബു കിതാബൻ ലിഅന്നഹു ജംഉൽ കലിമാതി വൻ നുസൂസ്. കിതാബ് എന്ന് സാധാരണ നമ്മൾ പുസ്തകത്തിനാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് ആ പേര് അതിന് കിട്ടിയത്? ലിഅന്നഹു ജംഉൽ കലിമാതി വൻ നുസൂസ്, വാക്കുകളും തെളിവുകളും ഒരുമിച്ച് കൂട്ടിയ കാര്യത്തിനാണ് കിതാബ് എന്ന് പറയുക. അതുകൊണ്ടാണ് കിതാബിന് കിതാബ് എന്ന പേര് വന്നത്. അതിൽ ധാരാളം വാക്കുകളുടെ സമാഹാരം, ഒരുമിച്ചു കൂട്ടലാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ കതബ എന്ന് പറഞ്ഞാൽ ശരിക്ക് ജമഅ, ഒരുമിച്ചു കൂട്ടി എന്നാണ് അർത്ഥം. കിതാബ് എന്ന പേര് ശരിക്കു വരാനുള്ള കാരണം ഇതാണ്. വാക്കുകളും പദങ്ങളും ഒരുമിച്ചു കൂട്ടപ്പെട്ട കാര്യത്തിനാണ് കിതാബ് എന്ന് അറബിയിൽ പറയുക. മാത്രമല്ല, അറബി ഭാഷാപരമായി പറയുകയാണെങ്കിൽ പട്ടാളത്തിലുള്ള ബറ്റാലിയൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഓരോ സംഘം, സൈന്യത്തിൽ ഓരോ സംഘങ്ങൾ, ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാകും. അതിന് അൽ ഖതീബത്തു എന്ന് പറയും. കാരണം പട്ടാളത്തിലെ ഓരോ ആളുകളെ കൂട്ടിച്ചേർത്ത സംഘത്തിന് പറയുന്ന പേരാണ് അൽ ഖതീബ. അതുപോലെ തന്നെ ചെരുപ്പ് കുത്തിക്ക് അൽ ഖാതിബ് എന്ന് പറയും. കാരണം അയാൾ ചെരുപ്പിന്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കൂട്ടുന്നവനായതുകൊണ്ട് ഖാതിബ് എന്ന് പറയാറുണ്ട്. ഇത് കിതാബ് എന്ന പദവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. വലിയൊരു ആവശ്യമല്ല, അറബി ഭാഷയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരപ്പെടും. കിതാബ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുക പുസ്തകം എന്നാണ് അതിന്റെ അർത്ഥം. ആ പേര് അതിന് കിട്ടിയത് ഈ രൂപത്തിലാണ്. അത്തൗഹീദ് എന്ന് പറഞ്ഞാൽ മസ്ദർ വഹദ യുവഹീദു തൗഹീദൻ. വഹദ എന്നതാണ് തൗഹീദ് എന്നതിന്റെ ആദ്യത്തെ പദം. ഏകനാക്കി, തൗഹീദ് എന്നതിന്റെ ആദ്യത്തെ പദം എന്താണ്? വഹദ, ഏകനാക്കി എന്നാണ്. وتوحيد الشيء وتوحيد الشيء جعله واحدا. ഒരു കാര്യത്തിന് നമ്മൾ തൗഹീദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ ഏകമാക്കി എന്നാണ് അതിന്റെ അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഏകമാക്കുക, ഏകനാക്കുക എന്നാണ്. ഈ പദം ഖുർആനിലോ സുന്നത്തിലോ തൗഹീദ് എന്ന രൂപത്തിൽ ആ പദമായിക്കൊണ്ട് വളരെ കുറച്ച് സന്ദർഭങ്ങളിലെ അല്ലെങ്കിൽ തീരെ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. തൗഹീദ് എന്ന പദം അതേ രൂപത്തിൽ ഖുർആനിലോ ഹദീസിലോ വന്നതായി കാണുക സാധ്യമല്ല. എന്നാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന പദങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ച ഹദീസ് അതിന് ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിനു ജബർ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്, ഏതക്കാരായ സമൂഹത്തിന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഫല്യകുൻ അവ്വല മാ തദഉഹും ഇലൈ അൻ യുവഹിദുല്ലാഹ്. അതുകൊണ്ട് നീ അവരെ വിളിക്കേണ്ടത്, ആദ്യം വിളിക്കേണ്ട കാര്യം അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ തൗഹീദിലാക്കാനാണ്. കാരണം അള്ളാഹുവിനെ ഏകനാക്കാൻ വേണ്ടിയാണ് നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതല്ലാതെ തൗഹീദ് എന്ന പദം നേരെ അതേ രൂപത്തിൽ ഹദീസുകളിൽ വന്നിട്ടില്ല എന്നാണ് ചില പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്. എന്താണ് തൗഹീദിന്റെ നിർവചനം? ഹുവ അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വതആല. അത്തൗഹീദു ഹുവ ഇഫ്റാദുല്ലാഹി സുബ്ഹാനഹു വതആല بما يختص به من الربوبية والألوهية والأسماء والصفات. ഇനി വ്യക്തമായി എഴുതാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഞാൻ ഈ നോട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാം, ആ സമയത്ത് നിങ്ങൾ എഴുതിയെടുത്താൽ മതി, നിങ്ങളുടെ എഴുത്തിന് കുറെ സമയം പോയി. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഫർദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാം, ഒറ്റ, ഏകം എന്നൊക്കെയാണ് ഫർദ് എന്നതിന്റെ അർത്ഥം. ഹുവ ഇഫ്റാദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കലാണ്. എന്തൊക്കെ കാര്യങ്ങൾ? ബിർറുബൂബിയ, റുബൂബിയത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കൽ. ഇൻഷാല്ലാ അതിന്റെ വിശദീകരണം ഒന്ന് പഠിക്കും. വൽ ഉലൂഹിയ, ഉലൂഹിയത്ത് കൊണ്ട് അള്ളാഹുവിനെ ഏകനാക്കലാണ്. വൽ അസ്മാ വസ്സിഫാത്ത്, അസ്മാ വസ്സിഫാത്തിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഈ മൂന്ന് കാര്യം ഇൻഷാല്ലാ ഏതാണ്ടൊരു അതിനെ കുറിച്ചുള്ള ആമുഖം ഇനിയുള്ള ദർശകൾ നമ്മൾ പഠിക്കും. ഈ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ വസ്സിഫാത്തിലും ഏകനാക്കലാണ് എന്ന് പണ്ഡിതന്മാർ അതിന് നിർവചനം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഈ വാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്ന് കിതാബ്, രണ്ട് തൗഹീദ്. കിതാബിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, തൗഹീദ് എന്നതിന്റെ അർത്ഥവും പറഞ്ഞു. ഇനി തൗഹീദിന്റെ ഇനങ്ങൾ എത്രയാണ്, അതേതൊക്കെയാണ്? തൗഹീദ് പണ്ഡിതന്മാർ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. തൗഹീദ് പണ്ഡിതന്മാർ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദു അർറുബൂബിയ, രണ്ട് തൗഹീദു അൽ ഉലൂഹിയ. അർറുബൂബിയ അൽ ഉലൂഹിയ അങ്ങനെ എഴുതിയാൽ മതി. മൂന്ന് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദ് റുബൂബിയ, തൗഹീദ് ഉലൂഹിയ, തൗഹീദ് അസ്മാ വസ്സിഫാത്ത്. തൗഹീദ് റുബൂബിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് റബ്ബ്. ഇതിനെയൊക്കെ സൃഷ്ടിച്ചതും ഇതിനെയൊക്കെ പഠിച്ചു പരിപാലിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ അടിമകൾക്ക് നിഅമത്തുകൾ ചൊരിയുന്നതും അവരെ കാത്തുരക്ഷിക്കുന്നതും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദു അർറുബൂബിയ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പണ്ഡിതന്മാരിൽ ചിലർ തൗഹീദു റുബൂബിയക്ക് നിർവചനം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഹുവ തൗഹീദുല്ലാഹി ബി അഫ്ആലിഹി. തൗഹീദു റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കലാണ്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അത് അവന്റെ പ്രവർത്തനമാണ്, അവൻ ചെയ്ത ഒരു കാര്യമാണ്. ആ പ്രവൃത്തിയിൽ അള്ളാഹു ഏകനാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യർക്ക് നിഅമത്തുകൾ ചൊരിയുന്നത്, അത് അള്ളാഹുവിന്റെ പ്രവർത്തനമാണ്, അതിൽ അള്ളാഹു ഏകനാണ്, ആരും അവനെ സഹായിക്കാനില്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തികളിൽ അവൻ ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് തൗഹീദു അർറുബൂബിയ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. വേറെ ചില ആളുകൾ ഇബ്നു ഉസൈമീനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, തൗഹീദു റുബൂബിയ എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളിൽ നീ അള്ളാഹുവിനെ ഏകനാക്കലാണ്. തൗഹീദു റുബൂബിയ എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹ് അസ്സ വ ജല്ല ബിൽ ഖൽഖി വൽ മുൽക്കി വ തദ്ബീർ. മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന് നീ പറയലും അംഗീകരിക്കലുമാണ് തൗഹീദു റുബൂബിയ. ഏതൊക്കെയാണത്? ഒന്ന്, അൽ മുൽക്ക്, അധികാരം. അധികാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏകനാണ്. ഇവയെല്ലാം അധീനപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവാണ്. രണ്ട്, അൽ ഖൽഖ്, സൃഷ്ടിപ്പ്. തൗഹീദുല്ലാഹ് ഔ ഇഫ്റാദുല്ലാഹ് ബിൽ ഖൽഖി വൽ മുൽക്കി വ തദ്ബീർ. ഒന്ന്, അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിനെയെല്ലാം അധീനപ്പെടുത്തിയിട്ടുള്ളത്. മൂന്ന്, അത്തദ്ബീർ, അലിഫ് ലാം താ ദാല ബാ യാ റാ, അത്തദ്ബീർ. ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിനെ, അലിഫ് ലാം താ ദാല ബാ യാ റാ, ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് നീ പ്രഖ്യാപിക്കലാണ് തൗഹീദുർ റുബൂബിയ. ഇത് എളുപ്പമുള്ള താരീഫാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല ഈ മൂന്നെണ്ണത്തിൽ ബാക്കിയെല്ലാം ഉൾപ്പെടും. റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഉൾപ്പെടും. ഒന്നാമത്തെ കാര്യം നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിച്ചത്, അവൻ ആ കാര്യത്തിൽ ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് ഒന്നാമത്തെ കാര്യം. ഇക്കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഫാത്തിർ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു അല്ലാതെ മറ്റു വല്ല ഖാലിഖും നിങ്ങൾക്കുണ്ടോ? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്. സൂറത്തു ഫാത്തിർ മൂന്നാമത്തെ ആയത്ത്, അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടാവ് നിങ്ങൾക്കുണ്ടോ? ഒന്നാമത്തെ കാര്യം അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്, അക്കാര്യത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കലാണ്. അതുപോലെ മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അള്ളാഹുവിന് മാത്രമാണ് സൃഷ്ടിപ്പുള്ളത് എന്ന് മറ്റു പല ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇഫ്റാദുല്ലാഹി ബിൽ മുൽക്ക്, അള്ളാഹു അവന്റെ അധികാരത്തിൽ ഏകനാണ്. അധികാരത്തിൽ അള്ളാഹുവിന് യാതൊരു പങ്കുമില്ല, ഒരാൾക്കും അതിൽ പങ്കില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം അള്ളാഹുവിനാണ്. അതിലെല്ലാം പെട്ടു, എല്ലാം അതിൽ പെട്ടു. മലക്കുകൾ പെട്ടു, അതുപോലെ തന്നെ മനുഷ്യന്മാർ, എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്. സൂറത്തു അലി ഇംറാൻ 189-ാമത്തെ ആയത്താണ്. ഓരോന്നിനുള്ള തെളിവാണത്, അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് എന്നതിന് സൂറത്തു ഫാത്തിർ മൂന്നാമത്തെ ആയത്ത് തെളിവാണ്. അതുപോലെ അള്ളാഹുവാണ് എല്ലാത്തിനെയും അധീനപ്പെടുത്തിയിട്ടുള്ളത് എന്നതിന് സൂറത്തു ആലി ഇംറാൻ 189-ാമത്തെ ആയത്ത് തെളിവാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തദ്ബീർ, നിയന്ത്രണത്തിൽ അവൻ ഏകനാണ്. അവനാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്, വേറെ ഒരാൾക്കും അതിൽ പങ്കില്ല. എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. സൂറത്തു അസ്സജദ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, യുദബ്ബിറു അൽഅംറു മിനൽ സമാഇ ഇലൽ അർദ്, അള്ളാഹുവാണ് ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഇവയെല്ലാം അധീനപ്പെടുത്തിയത്, അള്ളാഹുവാണ് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുന്ന തൗഹീദ് റുബൂബിയ, ഇതാണ് റുബൂബിയത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി, അപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം, അള്ളാഹു അല്ലാത്ത ആളുകളും സൃഷ്ടിക്കുന്നുണ്ടല്ലോ, മനുഷ്യന്മാർ സൃഷ്ടിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുന്ന ആളുകളിൽ ഏറ്റവും നല്ല സൃഷ്ടാവാണ്. അപ്പൊ അല്ലാത്ത വേറെ ആൾക്കാർ സൃഷ്ടിക്കുന്നുണ്ട് എന്ന ആയത്തിൽ നിന്ന് കിട്ടി. അപ്പൊ വേറുള്ള ആളുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ, സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ അല്ലാഹു ഏകനാണ് എന്നെങ്ങനെയാണ് പറയുക? അവർ പറഞ്ഞു, പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സൃഷ്ടിക്കലും സൃഷ്ടികളുടെ സൃഷ്ടികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, അത് മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ഇല്ലായ്മയിൽ നിന്ന്, മിനൽ അദം, ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുക എന്നത് മനുഷ്യന് സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം സൃഷ്ടിച്ചത് ഇല്ലായ്മയിൽ നിന്നാണ്. മനുഷ്യൻ ഉണ്ടാക്കുന്നതാകട്ടെ, ഉള്ള കാര്യം അതിന് എന്തെങ്കിലും മാറ്റി തിരുത്തലുകൾ വരുത്താൻ മാത്രമേ അവന് സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ വ്യത്യാസം അതാണ്. രണ്ടാമത്തെ കാര്യം, ജീവനില്ലാത്തതിന് ജീവൻ നൽകുക എന്നത് മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ജീവനില്ലാത്തതിന് ജീവൻ നൽകുന്നവനാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും മനുഷ്യരുടെ സൃഷ്ടിപ്പും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് അധികാരത്തിന്റെ കാര്യവും. മനുഷ്യന്മാർക്കും ചില അധികാരങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട്, ഇത് എന്റെ വീടാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ വീട്ടിൽ എന്റെ അധികാരമാണുള്ളത്. ഇങ്ങനെ മനുഷ്യന്മാർക്കും അധികാരമുണ്ട്. ആ അധികാരം എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിലെ ഏകത്വത്തിന് വല്ല കോട്ടവും തട്ടുമോ? പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യന്റെ അധികാരവും അള്ളാഹുവിന്റെ അധികാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരം പരിപൂർണമാണ്. അള്ളാഹുവിന്റെ അധികാരം പരിപൂർണമാണ്, ഒരു കാര്യവും അതൊന്നും പുറത്തു കടക്കില്ല. എന്നാൽ മനുഷ്യന്റെ അധികാരമാകട്ടെ, ഞാൻ എന്റെ വീട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ അതിര് അതെന്റേതല്ല, അവിടെ എനിക്ക് അധികാരമില്ല എന്നാണ്. മനുഷ്യന്റെ അധികാരം എപ്പോഴും പരിമിതികൾക്കുള്ളിലുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് ഭണ്ഡാരോ നിർവചനം നൽകിയപ്പോൾ അവർ പറഞ്ഞതായി കാണാം, നിനക്ക് സ്വാതന്ത്ര്യം എന്നാൽ നിനക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, നിന്റെ കൈ നിനക്ക് തോന്നിയ രൂപത്തിലൊക്കെ ചലിപ്പിക്കാം, പക്ഷേ അത് അന്യന്റെ മൂക്കുമ്പോൾ തട്ടാൻ പാടില്ല, അവിടെ വരെ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെയാണ് അധികാരത്തിന്റെ കാര്യം. നമുക്ക് അധികാരമുണ്ട്, ഇത് എന്റെ വീടാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്റെ തൊട്ടപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള വീട് അവിടെ എനിക്ക് അധികാരമില്ല എന്നാണ്. അപ്പൊ മനുഷ്യന്റെ അധികാരം മുഖയ്യതാണ്, അതിന് പരിധിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൽ പെടാത്ത ഒരു അണുമണി തൂക്കം പോലും ലോകത്തെവിടെയും ഇല്ല. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ എന്തു ചെയ്യാനും അവന് സ്വാതന്ത്ര്യമുണ്ട്. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, അള്ളാഹു ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവന് ഇഷ്ടമുള്ളത് അവന് പ്രവർത്തിക്കാം. എന്നാൽ അടിമകളുടെ കാര്യത്തിലാകട്ടെ, അവർ പ്രവർത്തിച്ച് അവരുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ അവർ എന്ത് പ്രവർത്തിച്ചാലും അതിന് നാളെ അള്ളാന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഉദാഹരണത്തിന്, എനിക്ക് ഒരു അടിമയുണ്ട് എന്ന് വെക്കുക, അവൻ എന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അവനെ അനാവശ്യമായി കൊല്ലാൻ എനിക്ക് അധികാരമില്ല, അതല്ലെങ്കിൽ എനിക്ക് സമ്പാദ്യമുണ്ട്, അത് അനാവശ്യമായി ചെലവഴിക്കാൻ എനിക്ക് അധികാരമില്ല, അതല്ലെങ്കിൽ എനിക്ക് അധികാരമുണ്ട്, ഉദാഹരണത്തിന് രാജാക്കന്മാർക്കുള്ള അധികാരം പോലെ. പക്ഷേ അവർക്ക് തങ്ങളുടെ അടിമകളെ ശിക്ഷിക്കാം, പക്ഷെ അവരെ കത്തിച്ചു കളയാൻ പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവന്റെ അടിമകളുടെ കാര്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കാം. പരിപൂർണമായ അധികാരമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവന്റെ അധികാരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ളതാണ്. അവന് തോന്നിയ രൂപത്തിൽ പ്രവർത്തിക്കാൻ അവന്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളിൽ പോലും അവന് അവകാശമില്ല. രണ്ട്, മൂന്നാമത്തെ കാര്യം, മനുഷ്യന്റെ അധികാരം എന്നത് അതൊന്നല്ലെങ്കിൽ അവനെ വിട്ടുപിരിയും, അതല്ലെങ്കിൽ അവൻ അവന്റെ അധികാരത്തെ അവൻ വിട്ടുപിരിയും. അറബിയിൽ പറയും, ഇമ്മ യുഫാരിഖു മുൽക്കഹു ഔ യുഫാരിഖുഹു മുൽക്കുഹു. ഉദാഹരണത്തിന് ഈ പേന എന്റേതാണ്, ഇത് എന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. മെസല ഒന്നല്ലെങ്കിൽ ഞാൻ മരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പേന എന്റെ അനന്തരാവകാശികൾക്കായി വീതം വെക്കപ്പെടും. അതല്ലെങ്കിൽ ഈ പേന ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും, ഒന്നല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇത് എന്റെ അടുത്ത് വാങ്ങിക്കും അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കും. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഈ പേനയുടെ മേലുള്ള എന്റെ അധികാരം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെടാം. അതല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ പേനയെക്കുറിച്ചുള്ള അതിന്റെ മേലുള്ള അധികാരം വേറെ ആളുകളിലേക്ക് നീങ്ങിപ്പോകും. ഈ രണ്ട് രൂപത്തിലെ ഒരു അവസ്ഥ എന്തായാലും എന്റെ അധികാരത്തിലുണ്ടാകും. അൽമുൽക്കുൽ ഇസ്തിഖ്ലാലി, പരിപൂർണമായ അധികാരം ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല, അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമുള്ളൂ. മൂന്ന് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന്റെ അധികാരം പരിധിക്കുള്ളിലുള്ളതാണ്. ഒരു വാക്കിൽ പറഞ്ഞാൽ എന്റെ വീട് എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ എനിക്ക് അധികാരമില്ല എന്ന് മനസ്സിലാക്കാവുന്നതുപോലെ, അതുപോലെ തന്നെ മനുഷ്യന്റെ അധികാരം എന്ന് പറയുന്ന കാര്യം അതിൽപ്പെട്ട ഏതൊരു വിഷയത്തിൽ എന്തൊരു കാര്യം ചെയ്യുന്നു അതൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അധികാരത്തിൽ എന്ത് ചെയ്താലും അവനെ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ട്. മൂന്നാമത്തെ കാര്യം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അധികാരം ഒന്നല്ലെങ്കിൽ അവനെ വിട്ടുപിരിയും, അതല്ലെങ്കിൽ അവൻ അവന്റെ അധികാരത്തെ വിട്ടുപിരിയും. ഇമ്മ യുഫാരിഖു മുൽക്കഹു ഔ യുഫാരിഖുഹു മുൽക്കുഹു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അവന് എന്നും അവന്റെ അധികാരം ഇതേ രൂപത്തിലാണ്. മാത്രമല്ല അന്ത്യനാളിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? മാലിക്കി യൗമുദ്ദീൻ. യൗമുദ്ദീനിന്റെ അന്ന്, പ്രതിഫല നാളിന്റെ അന്ന് അവന്റെ മുൽക്ക് പരിപൂർണമാകും. ഒരാൾക്കും അന്ന് അധികാരത്തിൽ ഒരു ചെറിയ അംശം പോലും കിട്ടൂല, യാതൊരു അധികാരമൊന്നുമില്ല. ഒരു നിലക്ക് ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാനോ മറ്റൊരാൾക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കാനോ ഒരാൾക്കും കഴിയൂല. അള്ളാഹുവിന്റെ മുന്നിൽ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ അവന്റെ അനുമതി കിട്ടണം, ഇല്ലാതെ മിണ്ടാൻ പോലും പറ്റൂല. ശബ്ദം പോലും ഇല്ലാത്ത ദിവസമാണെന്ന്, കാരണം അള്ളാഹുവിന്റെ അധികാരം പരിപൂർണമായി വ്യക്തമാകുന്ന ദിവസമാണ് യൗമുദ്ദീന്റെ ദിവസം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് മാലിക്കി യൗമുദ്ദീൻ എന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അന്നേത്തേക്ക് പ്രത്യേകിച്ച് അവന്റെ അധികാരം എടുത്തു പറഞ്ഞത്. അതല്ല എല്ലാ ദിവസവും അള്ളാഹു തന്നെ അധികാരം, പക്ഷെ പരലോകത്തെ അധികാരം പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? അന്ന് അവന്റെ അധികാരം പൂർണ്ണമായി വ്യക്തമാകുന്ന ദിവസമാണ്, ഒരാൾക്കും അന്നത് അവ്യക്തമായി നിൽക്കുകയില്ല. ഈ മൂന്ന് കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരവും മനുഷ്യന്മാരുടെ അധികാരവും തമ്മിൽ വ്യത്യാസപ്പെടുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഇമ്മ യുഫാരിഖുഹു മുൽക്കഹു, ഒന്നല്ലെങ്കിൽ അവൻ, യുഫാരിഖു റജുലു മുൽക്കഹു, ആ മനുഷ്യൻ തന്റെ അധികാരത്തെ വിട്ടുപിരിയും. ഔ യുഫാരിഖുഹു ഐ യുഫാരിഖു റജുല മുൽക്കുഹു, അതല്ലെങ്കിൽ മുൽക്ക് അവന്റെ അധികാരം ആ വ്യക്തിയെ വിട്ടുപിരിയും. ഒന്നല്ലെങ്കിൽ ആ വ്യക്തി അധികാരത്തെ വിട്ടുപിരിയും, അതല്ലെങ്കിൽ അധികാരം വ്യക്തിയെ വിട്ടുപിരിയും. രണ്ടും അങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. മൂന്നാമത്തെ കാര്യം, അത്തദ്ബീർ, നിയന്ത്രണം എന്നത്. മനുഷ്യന്റെ നിയന്ത്രണം എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖദറിനുള്ളിലാണ്. അള്ളാഹു തീരുമാനിച്ച അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് തീരുമാനിക്കാനോ നടപ്പിലാക്കാനോ മനുഷ്യന് സാധിക്കില്ല യാതൊരു നിലക്കും. ഇപ്പൊ ട്രാഫിക്കിൽ നമ്മൾ എങ്ങനെയൊക്കെ നിയന്ത്രിക്കുന്നു, പക്ഷെ ഒരു ചെറിയ കൈന്തൊരു പിടുത്തം വിട്ടു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന്റെ എല്ലാ തദ്ബീറും നഷ്ടപ്പെട്ടു, പിന്നൊക്കെ അള്ളാഹുവിന്റെ കയ്യിലാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിടത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, നീ കോണിയുടെ മേൽ നിന്ന് കാലെടുത്ത് താഴോട്ട് വെക്കുന്ന സമയത്ത് കാൽ എവിടെ വെക്കണമെന്ന് തീരുമാനിക്കാൻ നിനക്ക് അവകാശമുണ്ട്, അത് നിന്റെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. പക്ഷെ കാല് തെന്നിക്കഴിഞ്ഞാലോ പിന്നെ നിന്റെ നിയന്ത്രണം ഖലാസായി, പിന്നെ തല എവിടെ പോയി ഇടിക്കണം, കാലെവിടെ പോയി ഒടിയണം, ഇതിലൊന്നും നിനക്ക് തീരുമാനമില്ല, അതൊക്കെ പിന്നെ അള്ളാണ് തീരുമാനിക്കുക. അപ്പൊ നിന്റെ തീരുമാനങ്ങൾ, നിന്റെ നിയന്ത്രണം എന്നത് തീർത്തും എന്താണ്? മുഖയ്യദാണ്, തീർത്തും ളഈഫാണ്, യാതൊരു ശക്തിയും അതിനില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അധികാരമാകട്ടെ അത് പരിപൂർണമാണ്. അവന്റെ നിയന്ത്രണം ഒരു അണുകിട അവൻ നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് ഒരാൾക്കും നീങ്ങാൻ സാധിക്കുകയില്ല. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കി കഴിഞ്ഞാൽ തൗഹീദുർ റുബൂബിയയിൽ അവന്റെ വിശ്വാസം പരിപൂർണമായി. ഒന്ന്, അള്ളാഹുവാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. രണ്ട്, അള്ളാഹുവിൻ്റെതാണ് ഇതൊക്കെ. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ കാര്യത്തിന്റെ ഉള്ളിലാണ് ബാക്കിയെല്ലാം പെടുക. ഖളാ ഖദർ വരെ ഇതിന്റെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. എല്ലാ കാര്യവും റുബൂബിയത്തുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതെല്ലാം ഈ മൂന്ന് കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്നതിന് അനേകം തെളിവുകളുണ്ട്. അതിന് ഒന്നാമത്തെ തെളിവ് അള്ളാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹിന്റെ സുന്നത്തുമാണ്. അതിൽ അനേകം തെളിവുകളുണ്ട്, അതിൽ ചിലത് നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധി, അവന്റെ അഖൽ, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് ഏകനായ റബ്ബ് എന്ന കാര്യം അംഗീകരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായ ഒരു റബ്ബാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് എന്ന കാര്യം ബുദ്ധി പോലും അംഗീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുഅ്മിനൂൻ 91-ാമത്തെ ആയത്തിൽ പറഞ്ഞു. നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, തൗഹീദുർ റുബൂബിയക്കുള്ള തെളിവുകൾ ഒന്ന്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുള്ള തെളിവുകൾ, അതിപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് ബുദ്ധിയിൽ നിന്നുള്ള തെളിവ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂൻ 91-ാമത്തെ ആയത്ത്, മത്തഖദല്ലാഹു മിൻ വലദിൻ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, വമാ കാന മഅഹു മിൻ ഇലാഹ്, അവനോടൊപ്പം മറ്റൊരു ഇലാഹില്ല, മറ്റൊരു റബ്ബ് വേറില്ല, ഏകനായ ഇലാഹ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ റബ്ബേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇദല്ല ദഹബ കുല്ലു ഇലാഹിം ബിമാ ഖലഖ്, അങ്ങനെ രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോരുത്തരും അവരവർ സൃഷ്ടിച്ചതുമായി പോയി കളഞ്ഞനെ. രണ്ട് ഇലാഹുകൾ, രണ്ട് റബ്ബുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ റബ്ബും അവരവരെടുത്തുള്ള കാര്യം എന്താണോ അതുമായി അവർ ഓരോരുത്തരും മാറിയിരിക്കുമായിരുന്നു. മാത്രമല്ല വല അല ബഅദുഹും അല ബഅദ്, അങ്ങനെ മാറിയിരിക്കുക, അങ്ങനെ വെറുതെ ഇരിക്കല്ല, മറിച്ച് രണ്ടുപേരും പരസ്പരം ഔന്നിത്യം നടിക്കാൻ ശ്രമിക്കും. മറ്റൊരാളുടെ മേലെ അധികാരമുള്ളവനാണ് ഇയാൾ ശ്രമിക്കും, ഇയാളുടെ മേലെ അധികാരമുള്ളവനോ വേറൊരാൾ ശ്രമിക്കും. ഇപ്പൊ രണ്ട് റബ്ബുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദുനിയാവിധേയ രൂപത്തിൽ ബാക്കിയാവില്ലായിരുന്നു. കാരണം ഓരോരുത്തരും മറ്റൊരാളുടെ മേലെ കയറാൻ എന്തായാലും ശ്രമിക്കും, തന്റെ അധികാരം പരിപൂർണമാക്കാനും മറ്റേ അധികാരം അത് നേടിയെടുക്കാനും മറ്റുള്ള ആളുകളുടെ അടുക്കലുള്ള അധികാരം നേടിയെടുക്കാനും ഓരോരുത്തർ ശ്രമിച്ചുകൊണ്ടിരിക്കും രണ്ട് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ബുദ്ധി പോലും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ ഭൂമിയിലുള്ള ഈ രൂപത്തിലുള്ള വ്യക്തത കണ്ടു കഴിഞ്ഞാൽ. സൂര്യൻ ഇന്ന് വരെ അതിന്റെ സമയം തെറ്റിച്ചിട്ടില്ല, ചന്ദ്രൻ അതിന്റെ സമയം തെറ്റിച്ചിട്ടില്ല, രാവും പകലും ഒക്കെ കൃത്യമായി മാറി മാറി വരുന്നു. ഇതൊക്കെ രണ്ട് ഇലാഹുദിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾ പറയാണ് ഇന്ന് രാവിലെ ആവണ്ട എന്ന് പറഞ്ഞാൽ വേറൊരാൾ പറയും രാത്രി ആവണമെന്ന് പറഞ്ഞാൽ പരസ്പരം എന്തായിരിക്കും, എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ രൂപത്തിൽ ഐക്യത്തിൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഏകനായ ഇലാഹി എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, കൈഫ യഅസിൽ ഇലാഹ വയജ്ഹദുഹുൽ ജാഹിദു, എങ്ങനെയാണ് ഒരു മനുഷ്യന് അവന്റെ ഇലാഹിനെ ധിക്കരിക്കാൻ സാധിക്കുക, വയജ്ഹദുഹുൽ ജാഹിദു, എങ്ങനെയാണ് അവനെ ഒരാൾക്ക് നിഷേധിക്കാൻ സാധിക്കുക, വഫി കുല്ലി ഷൈഇൻ ലഹു ആയതുൻ, കാരണം ഏതൊരു കാര്യത്തിലും അവന് ദൃഷ്ടാന്തമുണ്ട്, തദുല്ലു അല അന്നഹു വാഹിദു, ആ ദൃഷ്ടാന്തമൊക്കെ തെളിയിക്കുന്ന കാര്യം എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ് എന്ന കാര്യമാണ്. കാരണം ഇതൊക്കെ യാതൊരു വിധത്തിലുള്ള ക്ലാഷുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള കൂട്ടിയിടിക്കലുമില്ലാതെ എല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നതിൽ നിന്ന് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് ഏത് കേവല ബുദ്ധിയുള്ള ആൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ തെളിവ് അതാണ്. മൂന്നാമത്തേത് ദലീലുൽ ഫിത്ര, ശുദ്ധ പ്രകൃതി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ജനിക്കുന്നത് ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സറാനിഹി, അവന്റെ മാതാപിതാക്കളാണ് അവനെ മജൂസിയോ നസ്രാനിയോ അതല്ലെങ്കിൽ യഹൂദനോ ഒക്കെ ആക്കി മാറ്റുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹ. ഇസ്ലാമിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ ഈ ദീനിന് നിന്റെ മുഖത്തെ കീഴൊതുക്കുക. ഈ ദീനിന്റെ പ്രത്യേകത എന്താണ്? ഫിത്റത്തല്ലാഹ്, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതിയാണത്. അല്ലതീ ഫതറന്നാസ അലൈഹ, മനുഷ്യരെ ആ പ്രകൃതിയിലാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഇസ്ലാമാകുന്ന പ്രകൃതിയിലാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രകൃതിയുടെ ദീനിലേക്ക് നീ നിന്റെ മുഖത്തെ കീഴൊതുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് മനസ്സിലാകണമെങ്കിൽ കുട്ടികളോട്, നമ്മൾ ചെറിയ കുട്ടികളോട് ഒന്നും പഠിപ്പിക്കാത്ത, ഒന്നും പറഞ്ഞു കൊടുക്കാത്ത കുട്ടികളോട് അല്ലാഹു എവിടെയാണെന്ന് ചോദിച്ചു നോക്കും. നിങ്ങൾ അവര് മേലോട്ട് കഴിച്ചുകൊണ്ടെന്ന് കാണാൻ സാധിക്കും. നിങ്ങളെ കുട്ടികളുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കും, എത്ര തവണ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്, ഒന്നും പറഞ്ഞു കൊടുക്കാത്ത, ഒന്നും പഠിപ്പിച്ചു കൊടുക്കാത്ത കുട്ടികളോട് അള്ളാഹു എവിടെയാണ് ചോദിച്ചാൽ അവർ പറയുക മേലെയാണ് എന്നാണ്. ഒന്നും വേണ്ട, മനുഷ്യന്മാരെല്ലാവരും ദുആ ചെയ്യുന്ന ഏതൊരാളും ഉണ്ടെങ്കിൽ അയാൾ കൈ മേലോട്ടാണ് ഉയർത്തുക, ആരും താഴോട്ട് ഉയർത്തുന്നത് കണ്ടിട്ടില്ല. അള്ളാഹു മേലെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഷെയ്ഖ് സാലിഹ് സുഹൈമുദ്ദീൻ ദർസിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മകൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ അവർ പ്ലെയിനിൽ കയറി, അങ്ങനെ പ്ലെയിൻ മേലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ മോൻ ചോദിച്ചത്ര, ഉപ്പ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കലേക്കാണോ പോകുന്നത്? സുബ്ഹാനല്ലാഹ്. അപ്പൊ നോക്കൂ, നിങ്ങൾ കുട്ടികളുടെ മനസ്സിലെന്തുണ്ട്? അള്ളാഹു സുബ്ഹാന തആല മുകളിലുണ്ട് എന്ന ചിന്തയും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനധികം അള്ളാഹുവിനെ നിഷേധിച്ചയാളായിരുന്നു ഫിർഔൻ. ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിച്ചു, അല്ലെങ്കിൽ ഹാമാനോടായി പറഞ്ഞു, യാ ഹാമാൻ ഇബ്നു ലി സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ. ഹാമാനെ, നീ ഒരു കോണി ഉണ്ടാക്ക്, ഞാൻ ആകാശത്ത് പോയി മൂസയുടെ റബ്ബിനെ കാണട്ടെ. അറിയാതെ അവനും അംഗീകരിച്ചു, അള്ളാഹു മേലെയാണ്. അവൻ പോലും അറിയാതെ പറഞ്ഞതാണ്, ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ. ഹാമാൻ, എനിക്ക് വേണ്ടി നീ ഒരു കോണി ഉണ്ടാക്കുക, ഞാൻ ആകാശത്തുള്ള മൂസയുടെ ഇലാഹിനെ പോയി കാണട്ടെ. അപ്പൊ അവന്റെ മനസ്സിൽ പോലും എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല മുകളിലാണ് എന്ന ചിന്തയുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഫിത്റത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനുണ്ട് എന്ന കാര്യവും, അവൻ മുകളിലാണ് എന്ന കാര്യവും എല്ലാവർക്കും അറിയാം. പണ്ടേ ഒരു നിരീശ്വരവാദി ഇവിടെ സംസാരത്തിന്റെ ഇടയിൽ അയാളെന്തോ അയാളെ പറ്റി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പോലും അയാൾ പറഞ്ഞത്ര, മുകളിൽ ഒരാളുണ്ട്. ആളുകളുടെ മനസ്സിൽ എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല മുകളിലാണ് എന്ന ചിന്ത അവർ നിഷേധിച്ചാലും അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഫിത്റത്ത്, ശുദ്ധ പ്രകൃതി അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്, അവൻ ഏകനാണ് എന്ന കാര്യത്തിനുള്ള തെളിവാണ്. ചെറിയ കുട്ടികളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഏത് നിരീശ്വരവാദിനെ മോനോട് ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെയാണ് അവൻ പറയാം. അവനെ വേറെ ഒന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തില്ലേ പയ്യെ. അതുകൊണ്ട് തന്നെയാണ് ദുനിയാവിൽ ഇക്കാലമത്രയുമുള്ള ചരിത്രത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ല എന്ന് നിഷേധിച്ച, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അസ്തിത്വത്തെ തന്നെ നിഷേധിച്ച ആളുകൾ ചരിത്രത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. വളരെ തുച്ഛമായ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫലം യജ്ഹദ് അഹദ് തൗഹീദ റുബൂബിയത്തി ലാ അലാ സബീലി തഅ്തീൽ വലാ അലാ സബീലി തശ്രീഖ്. തൗഹീദ് റുബൂബിയ, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, അവൻ ആ കാര്യത്തിൽ ഏകനാണ് എന്ന കാര്യം നിഷേധിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ ഇതിനെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിനൊരു പങ്കുകാരനുണ്ടോ എന്ന് പറയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഏത് മുശ്രിക്കുകളോട് പോയി ചോദിച്ചാലും ഇതിനെയൊക്കെ സൃഷ്ടിച്ചവൻ അവൻ ഏകനാണെന്ന് പറയും. ഞാൻ ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം ബാക്കിയെടുക്കാം.